നമസ്കാരം. ജ്യോതിർഗമയ എന്ന ഈ പരിപാടിയിലേക്ക് മാന്യപ്രേക്ഷകർക്ക് വീണ്ടും ഒരിക്കൽ കൂടി സ്വാഗതം. 20-ാം നൂറ്റാണ്ട് ന്യൂക്ലിയർ യുഗമായിരുന്നു. എന്നാൽ 21-ാം നൂറ്റാണ്ട് ഏജ് ഓഫ് ഡിപ്രഷൻ, നിരാശയുടെ യുഗം എന്നാണ് അറിയപ്പെടുന്നത്. കൂടുതൽ കൂടുതൽ പേർ നിരാശ എന്ന ഈ പ്രശ്നത്തെ അഭിമുഖീകരിക്കുന്നു. ജീവിതത്തിൽ താല്പര്യം നഷ്ടപ്പെടുന്നു. മുന്നോട്ടു പോകണം എന്നുള്ള ലക്ഷ്യം തന്നെ ഇല്ലാതാകുന്നു. എങ്ങനെയെങ്കിലും ജീവിതം ജീവിച്ചു തീർക്കണം എന്ന ലക്ഷ്യത്തിലേക്ക് ചുരുങ്ങുന്നു. ഇവിടെയാണ് ജ്യോതിർഗമയ ഒരു തുറന്ന ചർച്ചയ്ക്ക് വഴിയൊരുക്കുന്നത്. ജീവിതത്തിന്റെ ആ ചൈതന്യത്തെ വീണ്ടെടുക്കാൻ ഒരു മനുഷ്യൻ എന്തൊക്കെ ചെയ്യണം? ആ ചൈതന്യം നഷ്ടപ്പെട്ടത് എങ്ങനെയാണ്? എന്തുകൊണ്ട് പെരുമുറുക്കങ്ങൾക്കിടയിൽ നമ്മുടെ ജീവിതം വീർപ്പുമുട്ടുന്നു? ജീവിതഗന്ധിയായ വിഷയങ്ങളെ കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ ഇവിടെ നമ്മെ നയിക്കാൻ, കൈപിടിച്ചു നടത്താൻ നമ്മോടൊപ്പം എന്നത്തെയും എന്ന പോലെ രാജയോഗിനി ബ്രഹ്മകുമാരി ഷീബ സിസ്റ്റർ ഉണ്ട്. സിസ്റ്റർ, ഇന്നത്തെ എപ്പിസോഡിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. സിസ്റ്റർ, നമ്മൾ പിരിമുറുക്കങ്ങളെ കുറിച്ചാണല്ലോ സംസാരിച്ചത്. പിരിമുറുക്കം എങ്ങനെയെല്ലാം ജീവിതത്തിനെ ബാധിക്കും എന്ന് നമ്മൾ കണ്ടു. മാനസികവും ശാരീരികവുമായ മാറ്റങ്ങൾ അതെങ്ങനെ ഉണ്ടാക്കും എന്ന് മനസ്സിലാക്കി. ഭയം എന്നുള്ളത് എങ്ങനെ വലിയൊരു ഫാക്ടറായി മാറുന്നു ഇത് നമ്മൾ കണ്ടു. കാരണങ്ങളിലേക്ക് തന്നെ മടങ്ങി വരാം. ധാരാളം കാരണങ്ങൾ ജീവിതത്തെ പിരിമുറുക്കത്തിലേക്ക് കൊണ്ടുപോകാൻ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണെന്ന് തോന്നുന്നു നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ബന്ധുവിന്റെ, അടുത്ത ബന്ധുവിന്റെ മരണം. അങ്ങനെയുള്ള സന്ദർഭത്തിൽ നമ്മൾ പിരിമുറുക്കം ഇല്ലാതെ മുന്നോട്ട് പോകാൻ സാധ്യമാണോ? ആണെങ്കിൽ എങ്ങനെ?
ഞാൻ ഗരുഡപുരാണത്തിൽ വായിച്ചിട്ടുണ്ടായിരുന്നേ, ഗരുഡപുരാണത്തില് പല വിധത്തിലുള്ള നരകത്തിലെ ശിക്ഷകളെ കുറിച്ച് വർണ്ണിക്കുന്ന ഒരു ബുക്കാണ്. പ്രഭാത് ഭായി കേട്ടിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. അതിൽ പറയുന്ന മനുഷ്യന് മരിച്ച ശേഷം ശിക്ഷ കൊടുക്കാൻ വേണ്ടി ചട്ടിയിലിട്ട് വറക്കും, എണ്ണയിലിട്ട് പൊരിക്കും, കൈ വെട്ടും, കാല് വെട്ടും, മലയുടെ മോളും എറിയുന്ന
ശിക്ഷകള്. അതെ,
അതെല്ലാം ഇന്നത്തെ ലോകത്ത് ആക്ച്വൽ നടക്കുന്നതാണ് സത്യം. ടെൻഷന്റെ വറച്ചട്ടിയിൽ മനുഷ്യനെ വറക്കുന്നുണ്ട്, കണ്ണീരിന്റെ എണ്ണയിൽ പൊരിക്കുന്നുണ്ട്. ഇനി കൈ വെട്ടുന്നതും കാല് വെട്ടുന്നതും കാര്യമാണോ? ഹോസ്പിറ്റലിൽ പോയി നോക്കിയൊക്കെ ഷുഗർ വന്നിട്ട് ഡോക്ടർ നല്ലതിനു വേണ്ടിയായിരിക്കും പറയുന്നത്. പക്ഷെ അതുവരെ ജീവിച്ച ഒരാളെ സംബന്ധിച്ചിടത്തോളം ഒരു കാലില്ലെങ്കിൽ ഇല്ലാതെ ജനിക്കുന്നവൻ, മറ്റു കാല് അതിന്റെ ശക്തിയോട് കൂടിയാ ജനിക്കുക. പക്ഷെ കാല് ഉണ്ടായ ശേഷം ഒരു വിരല് പോയാൽ പോലും അവർക്ക് ജീവിതത്തിൽ അതിനെ അഡ്ജസ്റ്റ് ചെയ്യാൻ
പ്രയാസമായിരിക്കും,
ശിക്ഷയായി തന്നെ ഫീൽ ചെയ്യുന്നു. മലയുടെ മൂളം താഴെ എറിയാന്നുള്ളതാണ് ഈ പറഞ്ഞ കാരണം. എന്നുവെച്ചാല് ജീവിതത്തിൽ ഞാൻ പല കുടുംബങ്ങളും, ഇന്ന് ഞാൻ ഒരു വർഷാവസാനത്തിൽ പലപ്പോഴും ഞാൻ റിപ്പോർട്ട് എടുത്ത് നോക്കാറുണ്ട്, എത്ര ജീവിതങ്ങൾ ഒരു ദിവസം റോഡിൽ പൊലിയുന്നുണ്ട്. അണുകുടുംബങ്ങളാണ് അധികം കുടുംബങ്ങളും. അച്ഛനും അമ്മയും കുട്ടി ഒന്നിച്ച് സ്വർഗം എന്ന് പറഞ്ഞ് ജീവിക്കുമ്പോൾ ഒരു ദിവസം പ്രഭാതത്തിൽ പോയാള് വൈകുന്നേരം ഇല്ലാതാവുന്നു. അതോടെ ആ കുടുംബം മലയുടെ മോളിന്ന് താഴെപ്പറിയാണ്. ആ സാഹചര്യത്തിൽ എന്ത് ചെയ്യാൻ പറ്റും? ഇവിടെ നമുക്ക് ഓർക്കേണ്ട ഒരു പരമമായിട്ടുള്ള സത്യമുണ്ട്. ഈ ലോകത്തെല്ലാ മനുഷ്യന്മാരും ഇന്ന് എന്റെയാണെങ്കിൽ നാളെ നമ്മുടേതല്ലാതാവുന്നുള്ള കാര്യം ഉറപ്പാണ്. ഇനി അഥവാ എന്റെ അല്ലാതായ ശേഷം ഞാൻ മരിച്ചു വിചാരിക്കുക എന്റെ ഫാമിലി ഉള്ളില്, എന്റെ മക്കളെ എന്റെ ഹസ്ബൻഡ് എന്ന് പറഞ്ഞു ഞാൻ അവരുടെ അടുത്ത് ചെന്നാല്, അല്ലെങ്കിൽ എന്റെ ഭാര്യ എന്റെ മക്കൾ എന്ന് പറഞ്ഞുകൊണ്ട്, പക്ഷെ അവരെന്നെ ഓർത്ത് കരയായിരിക്കാം. പക്ഷെ ഞാൻ ചെന്നു കഴിഞ്ഞാൽ ആരും സ്വീകരിക്കാറില്ല. പകരം ആലോചിക്കുക, ഞാനൊരു മന്ത്രവാദിനെ കൊണ്ടുവണോ, തന്ത്രീനെ കൊണ്ടുവണോ, തിരുനാവായിക്ക് കൊണ്ടുപോകണോ, തിരുനെല്ലിക്ക് കൊണ്ടുപോകണോ, ഇതെല്ലാം ചിന്തിക്കാറുള്ളൂ. എനിക്ക് പലപ്പോഴും തമാശ തോന്നാറുണ്ട്, എന്തിനു വേണ്ടി മനുഷ്യൻ ഒരു ദിവസത്തിൽ ഒരു മിനിറ്റ് സമയം എനിക്ക് സമയമില്ലെന്ന് പറഞ്ഞു ഓടുന്നു. അതെല്ലാം അന്യമായിട്ട് ഞാൻ എന്റെ എന്ന് പറഞ്ഞ് എങ്ങാൻ ചെന്നാൽ ഒന്നുകിൽ ഒരു കേട്ടിട്ടുണ്ട് ഒരു മരമുട്ടിയും ആണിയടിച്ചൊക്കെ കൊണ്ടുപോകുന്നു, അല്ലെങ്കിൽ കുടുക്കയിൽ കെട്ടി കൊണ്ടുപോകുന്നൊക്കെ കേൾക്കുന്നു. ഇതൊക്കെ ആയിരിക്കില്ലേ അന്തിമഫലം? അതുകൊണ്ട് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ ഒരിക്കലും സമ്പൂർണമായിട്ട് മറ്റു വ്യക്തികളിൽ ആധാരിതരാകരുത്. എല്ലാ മനുഷ്യന്മാരും നമുക്ക് തന്ന ഈ ശരീരം പോലും നമ്മുടെ സ്വന്തമല്ല. ഇത് തന്നെ എപ്പോ എന്നെ വിട്ടുപോകും നമുക്ക് പറയാനാവില്ല. അതുകൊണ്ട് ഈ ശ്വാസത്തിൽ വിശ്വസിക്കാൻ കഴിയില്ല എങ്കിൽ ഇതിനനുബന്ധമായിട്ട് വരുന്ന എന്തിനാ നമുക്ക് വിശ്വസിക്കാനാവുക? അതുകൊണ്ട് നമ്മൾ ചെയ്തോളൂ ഡ്യൂട്ടിയെല്ലാം. പക്ഷെ ഭഗവാൻ നമ്മുടെ അടുത്ത് ആവശ്യപ്പെടുന്നത് കർമ്മയോഗമാണ്. കർമ്മയോഗം എന്ന് വെച്ചാൽ എന്താർത്ഥം? കർമ്മവും യോഗയും ഒന്നിപ്പിക്കുന്നതാ കർമ്മയോഗം. അല്ലാതെ കർമ്മം നിരന്തരമായി ചെയ്തുകൊണ്ടിരിക്കുന്നെങ്കിൽ അത് കർമ്മയോഗമല്ല. മനുഷ്യന്മാരുടെ വിചാരം അങ്ങനെയാണ്. പലരും പറയാറുണ്ട് ഞാൻ കർമ്മയോഗിയാണ്, കാരണം ഞാൻ ജോലിക്ക് പോകുന്നുണ്ട്, സമ്പാദിക്കുന്നുണ്ട്, വരുന്നുണ്ട്, എന്റെ കുടുംബം നോക്കുന്നു, ഞാൻ കർമ്മയോഗി.
സാധാരണ പറയുന്നതും അങ്ങനെ തന്നെയല്ലേ? ഞാൻ ജോലിയിൽ മുഴുകി ആ ജോലിയുടെ പൂർണ്ണത മാത്രം ലക്ഷ്യമിട്ട് പ്രവർത്തിക്കുമ്പോൾ അതിനെ തന്നെയല്ലേ കർമ്മയോഗം?
ഒരിക്കലല്ല. കർമ്മയോഗ എന്ന് വെച്ചാൽ കർമ്മ എന്റെ യോഗ കമ്പൈൻഡ് ആണ്. ഞാൻ കർമ്മം ചെയ്യുന്ന സമയത്ത് ഭഗവാന്റെ ഓർമ്മയിൽ ഇരുന്നു കൊണ്ട് കർമ്മം ചെയ്യുന്നെങ്കിൽ, കാരണം ആലോചിച്ച് നോക്കൂ, ഇന്ന് ഈ ശരീരത്തിൽ ഞാൻ ഉണ്ടെങ്കിൽ അത് ഈശ്വരൻ എനിക്ക് ജീവിക്കാൻ ഇന്ന് ശ്വാസം എടുക്കാനുള്ള റൈറ്റ് തന്നിട്ടിരുന്നുകൊണ്ട് മാത്രമാണ്. അടുത്ത നിമിഷം ഈശ്വരൻ പറയാണ് മതി എന്ന് പറഞ്ഞാൽ യെസ്, അവിടെ അവസാനിപ്പിച്ചിരിക്കണം. അപ്പൊ ഇനി ഞാൻ ഇന്നൊരു ഓഫീസിൽ ഡ്യൂട്ടി ചെയ്യുന്നുണ്ടെങ്കിൽ അതിനും നിമിത്തമായത് എനിക്ക് ഈശ്വരന്റെ ഡയറക്ഷൻസ് ആണ്. ഞാനൊരു വീട്ടിൽ എന്റെ കുട്ടിയായിട്ട് ജനിച്ചെങ്കിൽ ഈശ്വരന്റെ നിമിത്തമാണ്. അപ്പൊ ഏതൊരു കാര്യം നോക്കിയാലും ഇതെല്ലാം തന്നിരിക്കുന്നവൻ ഈശ്വരനാണ്. ആ ഈശ്വരനെ നമ്മൾ പൂർണ്ണമായിട്ട് മറക്കുകയാണ് സാധാരണ ജീവിതത്തില്. പകരം എന്ത് ചെയ്യും? നമ്മുടെ വ്യക്തികളിൽ, ഈശ്വരൻ തന്ന വസ്തുക്കളിൽ എല്ലാം നമ്മൾ ആധാരിതരാകുന്നു. ആ ഒരവസ്ഥയിലാണ് ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ എപ്പോഴും സംഭവിക്കാൻ പറ്റില്ല. ഈ കലയൊക്കെ ഒട്ടും പറയാൻ പറ്റില്ല. നമുക്ക് സ്വന്തം ആളുകൾ പോകുന്നു വരുന്നു, പോകുമ്പോൾ നമ്മൾ സന്തോഷത്തോടെ കാണുന്നു, വന്നാൽ നമുക്ക് ആശ്വസിക്കാം. അത്രയേ ഉള്ളൂ ഈ കലയുത്തിന്റെ അവസ്ഥ. അതുകൊണ്ടാണല്ലോ ഇതിനെ അൺസെർട്ടനിറ്റിയുടെ ലോകം എന്ന് പറയുന്നത് തന്നെ. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്ന് ഞാൻ ഇരിക്കുന്ന ഈ ഒരു സെക്കൻഡ്, അത് ഞാൻ ഭഗവാന്റെ ഓർമ്മയിൽ ജീവിക്കാൻ തയ്യാറാണെങ്കിൽ, അഥവാ ഞാൻ ആരെ പൂർണ്ണമായിട്ട് ആധാരമാക്കി കണ്ടുകൊണ്ട് ജീവിക്കുന്നു, അവരെന്റെ ജീവിതത്തിന് അപ്രത്യക്ഷമാണെങ്കിൽ പോലും ഈശ്വരൻ ഒരിക്കലും നമ്മളെ വിട്ടു പോവാറില്ല. ഇന്നലെ നമ്മുടെ കൂടെയുണ്ട്, ഇന്നും നമ്മുടെ കൂടെയുണ്ട്, നാളെയും നമ്മുടെ കൂടെയുണ്ട്. ആ ആത്മാവുമായിട്ട്, ആ ഒരു വ്യക്തിയായിട്ടുള്ള എന്റെ കാർമ്മിക ഏക്കം കൂടെ അവിടെ അവസാനിച്ചിരിക്കാം. പക്ഷെ ഈശ്വരനുമായിട്ടുള്ള എന്റെ കാർമ്മിക ഏക്കം അതൊരിക്കലും അവസാനിക്കുന്നില്ല. ഈശ്വരന്റെ ബാങ്കിൽ എന്റെ പുണ്യകർമ്മത്തിന്റെ അക്കൗണ്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന് പിടിച്ചു നിൽക്കാനുള്ള ശക്തി എനിക്ക് ഭഗവാൻ തരും. അതുകൊണ്ട് മനുഷ്യന്മാരെല്ലാം ആ ഒരു സത്യത്തെ ഉൾക്കൊണ്ടേ പറ്റൂ. തന്നിരിക്കുന്നത് ഭഗവാനാണ്. അതുകൊണ്ട് ഈശ്വരന്റെ സ്മൃതിയിൽ ജീവിച്ചു തീർക്കാനുള്ളതാണ് ഈ ജീവിതം. ആ ഒരു കർമ്മയോഗത്തിന്റെ പ്രിൻസിപ്പിൾ അപ്ലൈ ചെയ്ത ഈ ഒരു കാരണത്തിൽ നമുക്ക് പിടിച്ചു നിൽക്കാനുള്ള ശക്തി, അതിനെ മാനേജ് ചെയ്യാനുള്ള ശക്തി നമുക്ക് തീർച്ചയായിട്ടും കിട്ടും.
സിസ്റ്റർ, ഇത് വളരെ വലിയൊരു സത്യം തന്നെയാണ്. നമുക്ക് എല്ലാവർക്കും അത് അറിയാം, ഈശ്വരൻ മാത്രമേ നമുക്ക് ശാശ്വതമായുള്ളൂ. എന്നാൽ എനിക്ക് എപ്പോഴും കാണാൻ പറ്റുന്നതും എന്നെ സ്നേഹിക്കുന്നതും എനിക്ക് സ്നേഹിക്കാൻ കഴിയുന്നതും എന്റെ കൂടെയുള്ളവർ തന്നെയാണ്. ഈശ്വരൻ തീർച്ചയായിട്ടും ഉണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. പക്ഷെ ഈശ്വരനുമായിട്ട് എങ്ങനെ എന്റെ ബന്ധുക്കളുമായിട്ടുള്ള ഒരു കൊടുക്കൽ വാങ്ങൽ സ്നേഹത്തിന്റെ നടത്തുന്നത് പോലെ ഈശ്വരനുമായിട്ട് നടത്താൻ സാധ്യമാണോ? അത് സാധ്യമാണെങ്കിൽ തന്നെയും എനിക്ക് എങ്ങനെ ഈ ഒരു സ്നേഹം അതിനെ മാറ്റിവെക്കാൻ കഴിയും? അതെന്നെ തീർച്ചയായിട്ടും ബാധിക്കുന്നുണ്ടല്ലോ പലതരത്തിൽ. അത് ഈശ്വരനിൽ നിന്ന് എനിക്ക് എങ്ങനെ നേടാൻ സാധിക്കും?
അവനവനെ യഥാർത്ഥ രീതിയിൽ തിരിച്ചറിയാത്തതുകൊണ്ടാണ്. കാരണം നിങ്ങൾ സ്വയം ഞാൻ എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് ഈ ഒരു ഫിസിക്കൽ ഫോമിനെയല്ലേ. ഇതിനാണ് അവരായിട്ടുള്ള റിലേഷൻ. അവരായിട്ടുള്ള റിലേഷൻ ഈ ബോഡി പോകുന്നോടെ നിങ്ങൾ വിട്ടുപോകുന്നു. അതേസമയം തന്നെ ഇതിലിരിക്കുന്ന സമയത്തും നിങ്ങളുടെ കൂടെയുള്ള റിലേഷൻ ആരുമായിട്ടാണ്? ഈശ്വരനുണ്ട്. ആർക്കാ ഈശ്വരനുമായിട്ടുള്ള റിലേഷൻ? ഈ ശരീരത്തിനാണോ? ഒരിക്കലും അല്ല. ഇതിന്റെ ഉള്ളിലുള്ള ഞാൻ എന്തോ, ആ എനിക്കാണ് ആ ഈശ്വരനുമായിട്ടുള്ള ബന്ധം. ആ ഈശ്വരനുമായിട്ടുള്ള ബന്ധം ഈ ഉള്ളിലുള്ള ഞാൻ അഥവാ ഞാനാകുന്ന ആത്മ, ആ ആത്മ സദാ എനിക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. മനുഷ്യന്മാരായിട്ടുള്ള ഈ സംബന്ധങ്ങളുണ്ടല്ലോ, നമ്മൾ പറഞ്ഞു നമ്മൾ ഒരു ഗ്രൂപ്പിൽ ജീവിക്കുമ്പോൾ, ഒരു കുടുംബത്തിൽ ജീവിക്കുമ്പോൾ, എന്റെ അച്ഛൻ, എന്റെ അമ്മ, അല്ലെങ്കിൽ എന്റെ ഭർത്താവ്, എന്റെ ഭാര്യ, എന്റെ മക്കൾ, ഈ റിലേഷൻഷിപ്സ് ആണ് നമുക്ക് സ്നേഹത്തിന്റെ കൊടുക്കൽ വാങ്ങൽ നമ്മൾ ചെയ്യുന്ന ഒരു കൽഫലം. പക്ഷേ ഇത് ഈ സ്നേഹത്തിനെല്ലാം തന്നെ ഒരു ലിമിറ്റ് ഉണ്ട്. അവർക്കും ആവില്ല ലിമിറ്റിനെ പൊട്ടിക്കാൻ വേണ്ടി, അവരും അതിൽ ബന്ധിതരാണ്. അപ്പൊ ഈ നിയമത്തിനെ പൊട്ടിക്കാനായിട്ട് ആർക്കും സാധ്യമല്ല. അപ്പൊ ഏതൊരു കാര്യമാണോ മാറ്റമില്ലാത്തൊന്ന്, അതിന് നമുക്ക് പ്രിയ ടെക്നിക്കില് അക്സെപ്റ്റൻസ് സ്വീകരിച്ചേ പറ്റൂ. അതുകൊണ്ട് ഈ പറഞ്ഞതിന്റെ അർത്ഥം അവരെ സ്നേഹിക്കേണ്ടെന്നല്ല. സ്നേഹം എന്റെ സ്വന്തം ശരീരത്തിനോടാവുന്ന സമയത്ത് അത് അതിന്റെ കറക്റ്റഡ് ഫോമിലെ വരാറുള്ളൂ. അത് എനിക്ക് ഈഗോ ആക്കാറേയുള്ളൂ. ഞാൻ എന്നെ ഈ ഒരു ഫിസിക്കൽ ഐഡന്റിറ്റി ആയിട്ട് കാണുന്നുവെങ്കിൽ അതെനിക്ക് ദുരഭിമാനം ഉണ്ടാക്കാറുള്ളൂ. അത് തന്നെ എന്റെ ഈ സംബന്ധങ്ങളിൽ സംഘർഷം ഉണ്ടാക്കുന്നു. എനിക്ക് സ്നേഹം മറ്റൊരാളുടെ ദേഹത്തിനോടാവുമ്പോൾ ഞാൻ അത് പൊസഷൻ ആക്കി മാറ്റാറേയുള്ളൂ, അറ്റാച്ച്മെന്റ് ആക്കി മാറ്റുന്നേ ഉള്ളൂ. സ്നേഹം ധനത്തിനോടാണെങ്കിൽ അതെനിക്ക് ഗ്രീഡായിട്ട് മാറുന്നേ ഉള്ളൂ. സ്നേഹം എന്റെ പദവിയോടാണെങ്കിൽ അതെനിക്ക് ആങ്കർ, ക്രോധായിട്ട് മാറുന്നേ ഉള്ളൂ. സ്നേഹം എന്റെ സ്വന്തം ആശയങ്ങളോടാവുമ്പോൾ അത് തീവ്രവാദമായിട്ട് മാറുകയാണ്. അതുകൊണ്ട് റിയൽ സ്നേഹം എന്ന് വെച്ചാൽ എന്തർത്ഥം? ജീവാത്മാവിനും മറ്റ് ജീവാത്മാവിനും ഉള്ളതായിട്ടുള്ള സ്നേഹം. ആ സ്നേഹം നിങ്ങൾക്ക് കൊടുക്കാൻ എപ്പോ മാത്രമേ സാധിക്കുള്ളൂ, അതായിരിക്കും അൺകണ്ടീഷണൽ ലവ് എന്ന് പറയുന്നത്. യാതൊരു വ്യവസ്ഥകളും ഇല്ലാതെ എന്നെ സ്നേഹിച്ചാലും സ്നേഹിച്ചില്ലെങ്കിലും, എനിക്ക് വേണ്ടി തന്നാലും തന്നില്ലെങ്കിലും, ഐ എം റെഡി ടു ഗിവ്. ആ സ്നേഹം നിങ്ങൾക്ക് കൊടുക്കാൻ എപ്പോ മാത്രമേ സാധിക്കുള്ളൂ നിങ്ങൾ സ്വയം നിങ്ങളെ തിരിച്ചറിയുമ്പോൾ. ഞാൻ എന്നുള്ളത് ആത്മാ എന്നുള്ള ബോധം ഉണ്ടാവുമ്പോൾ, യഥാർത്ഥം എന്നെ കാണുമ്പോൾ, ആ കണ്ണുകൊണ്ട് നമുക്ക് ഈശ്വരനെയും കാണാം. ആ സംബന്ധത്തിൽ നോക്കിയാൽ എല്ലാത്തിന്റെയും ബെസ്റ്റ് റിലേഷൻ ഈശ്വരനായിരിക്കും. എന്റെ ഒരു ഫ്രണ്ട്, ഏറ്റവും നല്ല ഫ്രണ്ട് എന്നായിക്കോട്ടെ, ഒരു ദിവസം എന്നോടൊന്ന് പിണങ്ങിയാൽ, അത് സദാകാലത്തേക്ക് പിണക്കായി മാറിയെങ്കിൽ ഞാൻ അതുവരെ പറഞ്ഞ എല്ലാ സീക്രട്സും നാട്ടിലെല്ലാവരും അറിയാണ്. ഡേഞ്ചറസ് ആയി മാറും.
ഇപ്പോ അൺകണ്ടീഷണൽ ലവ് എന്ന് പറഞ്ഞപ്പോഴും ഞാൻ അതാണ് ചിന്തിച്ചത്. കാരണം നമ്മൾ സാധാരണ എന്നെ സ്നേഹിക്കുന്നവരെ തിരിച്ച് സ്നേഹിക്കുക, അല്ലെങ്കിൽ ഇവരെനിക്ക് ഉപകാരം ചെയ്തു തന്നവരാണ് ഞാൻ തിരിച്ചു ഉപകാരം ചെയ്യും, ഈ ഒരു രീതിയിൽ തന്നെയല്ലേ നമ്മൾ പോകുന്നത്. ഇതിൽ എങ്ങനെ നമുക്ക് ഇതിൽ നിന്ന് മറികടക്കാം? ഒരാള് അൺകണ്ടീഷണൽ എന്ന് പറയുമ്പോൾ ഒരാളെ എന്നെ എത്ര ബുദ്ധിമുട്ടിച്ചാലും സ്നേഹിക്കണമല്ലോ. അത് വളരെ മനോഹരമായ തിയറിയാണ്. പക്ഷെ ഞാനിതിനെങ്ങനെ ജീവിതത്തിൽ കൊണ്ടുവരും?
ഇതിനെ പറയും വേണ്ട സമയത്ത് നമുക്ക് മറക്കാനും സാധിക്കണം. അതുപോലെ ജീവിതത്തിൽ വെച്ചാൽ മറക്കാനുള്ള കലയാണ്. കാരണം കഴിഞ്ഞു പോയ പലതും മറക്കാൻ നമുക്ക് പഠിച്ചേ പറ്റൂ. അതിനൊറ്റ പോകുമ്പോഴേയുള്ളൂ. എന്റെ മുന്നിൽ എനിക്ക് ഒരു ശത്രുത കൊണ്ടുവന്ന ഒരാള്, പക്ഷെ നമ്മൾ വിചാരിക്കും ആ വ്യക്തി എന്നോട് ഇങ്ങനെ പെരുമാറിയല്ലോ എന്ന്. ഒരിക്കലുമല്ല. നമ്മൾ ടീച്ചേഴ്സ് സ്കൂളിൽ കുട്ടികൾക്ക് പരീക്ഷ എടുക്കാൻ വേണ്ടി പോകാറുണ്ട്. ഒരു വർഷാവസാനം കോപ്പി അടിക്കുന്ന കൂട്ടിലാണെങ്കിൽ പിടിക്കാറുണ്ട്, സ്ട്രിക്റ്റ് ആയിട്ട് നോക്കുമ്പോൾ നോക്കുന്നുണ്ടോ, സംസാരിക്കുന്നുണ്ടോ, എഴുതിപ്പിക്കാറുണ്ട്. കുട്ടിക്ക് ടീച്ചറോട് ദേഷ്യം ഉണ്ടാവാറുണ്ടോ?
തീർച്ചയായിട്ടില്ല.
എന്തുകൊണ്ടില്ല? എനിക്ക് ക്ലാസ് കയറ്റം തന്നെ തരാൻ വേണ്ടി മാത്രമാണ് ടീച്ചർ ചെയ്യുന്നത്, ആർക്കറിയാം? കുട്ടിക്കറിയാം. അതുപോലെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ക്ലാസ് കയറ്റം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ഹൈറ്റ്സ് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള വ്യക്തികൾ മുന്നിൽ വന്നിട്ടുണ്ടായിരിക്കണം. ഇല്ലെങ്കിൽ ഒരിക്കലും മുന്നോട്ട് പോകാനാവില്ല. അതുകൊണ്ട് നമ്മുടെ ആ ഒരു ആറ്റിറ്റ്യൂഡിൽ ചേഞ്ച് വരുത്തിയേ പറ്റൂ. എനിക്ക് ദുഃഖം ഉണ്ടാക്കുന്നവൻ, എനിക്ക് തടസ്സം ഉണ്ടാക്കുന്നവൻ, എനിക്ക് പ്രശ്നം ഉണ്ടാക്കുന്നവൻ എന്റെ ശത്രുവല്ല, അതൊരു യഥാർത്ഥ മിത്രമാണ്. കാരണം എന്നെ മുന്നോട്ട് കയറാൻ സഹായിക്കുന്നവനാണ്. അതെനിക്ക് മുന്നോട്ട് വെക്കാനുള്ള സ്റ്റെപ്പാണെന്നുള്ള കാര്യം കൂടി നമുക്ക് ബോധ്യമാവണം. ഇതൊക്കെ ഒരൊറ്റ സ്റ്റേജിലേ നിങ്ങൾക്ക് സബാധകമാവുള്ളൂ, ഒറ്റ സ്റ്റേജിൽ മാത്രമേ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുള്ളൂ. അതാണ് ആത്മബോധം എന്ന് വിശേഷിപ്പിക്കുന്നത്. ഈ ദേഹബോധത്തിൽ റിലേറ്റഡ് ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യാൻ നോക്കിയാലും അതെല്ലാം കണ്ടീഷണലേ ആവാറുള്ളൂ. ഒരിക്കലും അൺകണ്ടീഷണൽ ഈ ലോകത്ത് നമുക്ക് കൊടുക്കാൻ ബോഡി കോൺഷ്യസിൽ സാധ്യമല്ല, അതേസമയം സോൾ കോൺഷ്യസിൽ സാധ്യമാണ്, ആത്മബോധത്തിൽ. ആ സ്മൃതിയിലിരിക്കുമ്പോൾ ഈശ്വരനുമായിട്ടുള്ള ബന്ധം നമുക്ക് സംഭവിയാവുമായി.
എനിക്ക് തോന്നുന്നു ബെഞ്ചി, നമ്മൾ മനോഭാവങ്ങളെ കുറിച്ച് സംസാരിച്ചപ്പോൾ ഈ ഒരു മനോഭാവമാണ് തോന്നുന്നത് ഏറ്റവും കൂടുതൽ ചേഞ്ച് ആവേണ്ടത്. പക്ഷെ ഇത് വളരെ ആഴത്തിലുള്ള ഒന്നാണ്, വളരെ സൂക്ഷ്മമായ ഒന്നാണെന്ന് തോന്നുന്നു. ശരീരബോധം ആത്മബോധം എന്നൊക്കെ നമ്മൾ പറയുമെങ്കിലും അതിന്റെ വ്യാവഹാരിക തലത്തിൽ അതിന്റെ വ്യത്യാസം നമ്മൾ അധികം ചിന്തിക്കും.
അറിവ് എല്ലാവർക്കും ഉണ്ട്. ഞാൻ ആത്മാവെന്നുള്ള അറിവില്ലാത്തവരാരും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കൊച്ചുകുട്ടി പോലും ആത്മാവിന്റെ ശാന്തിക്ക് പ്രാർത്ഥിക്കുക, നമ്മൾ ആരെങ്കിലും മരിച്ച കുട്ടിയിൽ നിന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പൊ ആത്മാവ് എന്തോ ഒന്നുണ്ട്, അത് എല്ലാവർക്കും അറിയാം. പക്ഷെ ഈ ആത്മ എന്റെ ബോധമണ്ഡലത്തിൽ ഉണ്ടാവേണ്ടതാണെന്നും, ഞാൻ എന്ന് വെച്ചാൽ ആത്മാവാണെന്നും, ആ ഒരു കോൺഷ്യസ് ലെവലിൽ നിന്നുകൊണ്ട് വേണം എനിക്ക് പ്രവർത്തിക്കാനെന്നും അതാരും അറിയുന്നില്ല. ആ ഒരു അവയർനെസ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയുള്ള ട്രെയിനിങ് ആണ് രാജയോഗം എന്ന് പറയുന്നത്.
ദേഹബോധത്തിൽ നിന്ന് നമുക്ക് ആത്മബോധത്തിലേക്ക് വരണം, ഈ മനോഭാവത്തിൽ മാറ്റം ഉണ്ടാകണം. അത് ഏറ്റവും ലളിതമായി നമുക്ക് എങ്ങനെ ചെയ്യാൻ സാധിക്കും?
ആദ്യം തന്നെ ഞാൻ ആത്മാന്നുള്ള തിരിച്ചറിവിനുള്ള ഫസ്റ്റ് ചാപ്റ്ററാണ് ഈശ്വരീയ വിശ്വവിദ്യാലയത്തിൽ നമുക്ക് അതിനുള്ളതായിട്ടുള്ള ഏറ്റവും ലളിതമായ രീതിയിൽ നിങ്ങളെ പഠിപ്പിച്ചു തരുന്നുണ്ട്. കാരണം ഞാൻ എന്ന് വെച്ചാൽ ഈ ദേഹത്തിനും ആത്മാവും തമ്മിലുള്ള വ്യത്യാസം, ആത്മാന്ന് വെച്ചാൽ ഈ കണ്ണുകൊണ്ട് കാണാൻ സാധിക്കാത്ത അതിസൂക്ഷ്മമായ ഒരു പ്രകാശ നക്ഷത്രമാണ് ആത്മ. എന്തുകൊണ്ട് നക്ഷത്രം എന്ന് പറയുന്നു? അത് ഗുണങ്ങളുടെ പ്രകാശമാണ്. ആ ഗുണങ്ങളുടെ പ്രകാശമായിരിക്കുന്ന ആത്മ അതിസൂക്ഷ്മ പ്രകാശ ബിന്ദുവായി നമ്മുടെ ശരീരത്തിന്റെ കൺട്രോളിംഗ് പാനൽ, അല്ലെങ്കിൽ നമ്മുടെ ബ്രെയിൻ ആണെന്ന് പറയും കൺട്രോളിംഗ് പാനൽ, തലച്ചോറിൽ നമ്മുടെ ഹൈപ്പോതലാമസിന്റെ ആരംഭ സ്ഥാനത്ത് അവിടെ നിന്നുള്ളതായിട്ടുള്ള സൂക്ഷ്മമായിരിക്കുന്ന പൾസാണ് ശരീരത്തിൽ ഒരു കാര്യം കണ്ടുവെന്ന്. സയൻസിന്റെ ഭാഷയിൽ കാഴ്ച എക്സ്പ്ലെയിൻ ചെയ്യുകയാണെങ്കിൽ, ഒരു പ്രകാശത്തെ ഒരു വസ്തു മുന്നിൽ കടന്നുപോയാൽ പ്രകാശ വസ്തു അതിൽ തട്ടി, പ്രകാശരശ്മികൾ അതിൽ തട്ടി കണ്ണിന്റെ റെറ്റിനയിൽ വീഴും, ഇവിടെ നിന്നുള്ള നാഡി സന്ദേശങ്ങൾ പോവും, തിരിച്ച് മെസ്സേജ് വരുമ്പോൾ നമ്മൾ കണ്ടു എന്ന് പറയുന്നത്. പക്ഷെ യഥാർത്ഥമായിട്ടുള്ള കാഴ്ച ഈ കണ്ണല്ല കാണുന്നത്, ഇവിടെ ഇരിക്കുന്ന ആള് കണ്ടതുകൊണ്ടാണ് ഇവിടെ റിസീവ് ചെയ്യേണ്ടി വരുന്നത്. ഈ കണ്ണ് അതിനൊരു ഇൻസ്ട്രുമെന്റ് മാത്രമാണ്. അതേസമയം നമ്മൾ മറ്റെന്തെങ്കിലും ചിന്തയിൽ മുഴുകിയിരിക്കുകയാണെങ്കിൽ മുന്നിലൂടെ ആരെങ്കിലും കടന്നുപോയി നമ്മൾ കാണുകൂടിയില്ല, കാണുന്നില്ല. മീൻസ് അപ്പോഴും ഒരു പ്രകാശരശ്മി അവന്ന് വന്നിട്ടുണ്ടായിരിക്കണം, ഇവിടെ വേണ്ടിട്ടുണ്ടാവണം, ഇങ്ങോട്ട് വന്നിട്ടുണ്ടാവണം. പക്ഷെ നമ്മൾ ചിലപ്പോൾ ഫോൺ ചെയ്യുമ്പോൾ നമ്പർ ബിസിയാണ്, പിന്നെ ട്രൈ
ചെയ്യും. നടക്കുന്ന പ്രക്രിയ ഒന്നാണെങ്കിലും നമ്മൾ ശ്രദ്ധിക്കാത്ത സമയത്ത് അത് രജിസ്റ്റർ ആവുന്നില്ല,
റിസീവ്ഡ് ആവുന്നില്ല. അത് റിസീവ് ചെയ്യാത്തതുകൊണ്ട് തന്നെയാണ് നമ്മൾ കാഴ്ച അവിടെ രജിസ്റ്റർ ചെയ്യപ്പെടാത്തത്. അപ്പൊ അതുപോലെ തന്നെ കാണുന്നത് ഈ കണ്ണല്ല, അപ്പൊ തീർച്ചയായിട്ടും എവിടെയാണ്? ഉള്ളിലിരിക്കുന്ന കണ്ണാണ്. അപ്പൊ ഉള്ളിലിരുന്നു കൊണ്ട് കാണുന്ന, കേൾക്കുന്ന, സംസാരിക്കുന്ന യഥാർത്ഥമായിട്ടുള്ള ശക്തി ആരാണ്? ആത്മാവാണ്.
അപ്പൊ ഇവിടെ ഈ ഉൾക്കണ്ണ്, ജ്ഞാനത്തിന്റെ കണ്ണ്, മൂന്നാം കണ്ണ്, അറിവിന്റെ കണ്ണ് എന്നെല്ലാം പല പല വാക്കുകൾ പറയുന്ന ആത്മാവിനെ തന്നെയാണ് പറയുന്നത്.
ആത്മാവിൽ മൂന്ന് സൂക്ഷ്മ ശക്തികളുണ്ട്: മനസ്സ്, ബുദ്ധി, സംസ്കാരം. അതിൽ മനസ്സാണ് നമുക്കൊരു സ്ക്രീനിനെ പോലെ പ്രവർത്തിക്കുക, അതായത് നമ്മുടെ ചിന്താശക്തി മനസ്സാണ്. അതേസമയം ബുദ്ധിയാണ് ഈ പറഞ്ഞതായിട്ടുള്ള ഉൾക്കാഴ്ച എന്ന് വിശേഷിപ്പിക്കുന്നത്. അതിന് ദിവ്യ നേത്രം എന്ന് പറയാറുണ്ട്, മൂന്നാം കണ്ണ് എന്ന് പറയാറുണ്ട്, പിന്നെ ഉൾക്കാഴ്ച എന്ന് വിശേഷിപ്പിക്കാറുണ്ട്. പിന്നെ വിവേചന ശക്തി എന്ന് പറയുന്നതും അത് നമ്മുടെ ബുദ്ധി തന്നെയാണ് ചെയ്യുക. നിർണയിക്കാനുള്ള ശക്തി, വിവേകം, ഇതൊക്കെ ആത്മാവിന്റെ രണ്ടാമത്തെ കപ്പാസിറ്റി ആയിരിക്കുന്ന ബുദ്ധിയാണ്. ആ മനസ്സും ബുദ്ധിയും കൂടെ ഒരു കാര്യം ചെയ്തു കഴിയുമ്പോൾ അത് നമ്മുടെ രജിസ്റ്റേർഡ് ആവുമല്ലോ, ഓട്ടോമാറ്റിക്കലി ഒരു ഫയൽ അതിന്റെ സേവ് ചെയ്യപ്പെടും. ആ ഫയലാണ് നമ്മുടെ സംസ്കാരം. ഇങ്ങനെ മൂന്നും ചേർന്ന ഒരു സൂക്ഷ്മ ശക്തിയാണ് ആത്മാ. ആ ആത്മശക്തി ശരീരത്തിന്റെ ഭ്രൂമധ്യത്തില് ഇവിടെ ഇരുന്നുകൊണ്ടാണ് ഈ ശരീരത്തിൽ എല്ലാ കർമ്മവും ചെയ്യുന്നത്. അപ്പൊ അതിനെക്കുറിച്ച് കുറച്ച് ആഴത്തിൽ നമുക്ക് പഠിക്കാനായിട്ട് ഈശ്വരീ വിശ്വവിദ്യാലയം നിങ്ങൾക്ക് അതിന് വേണ്ടതായിട്ടുള്ള എല്ലാ ക്ലാസ്സുകളും സൗജന്യമായി തന്നെ എടുത്തു തരാറുണ്ട്. അവിടെ നിങ്ങൾ അറ്റൻഡ് ചെയ്യാനും നിങ്ങൾക്ക് പഠിക്കാവുന്ന കാര്യമുള്ളൂ. പിന്നെ മറ്റൊന്ന്, ഞാൻ ആത്മാന്നുള്ളത് നമ്മുടെ ഉൾക്കാഴ്ച കൊണ്ട് ദർശിക്കുന്ന മെത്തേഡ്, നമ്മൾ പറയും വിഷ്വലൈസേഷൻ എന്ന്. അതാണ് മെഡിറ്റേഷൻ ഉപയോഗിക്കുന്നതായിട്ട് ടെക്നിക്ക്. അകത്തിരുന്നുണ്ട്. ഇപ്പൊ നമ്മൾ ഇവിടെ ഇരിക്കുന്ന സമയത്തും നമ്മുടെ അമ്മയെ വേണേ നമുക്ക് കാണാലോ, നമ്മുടെ അച്ഛനെ വേണേ നമുക്ക് കാണാലോ. അതുപോലെ തന്നെ ആ അച്ഛനെയും ആ അമ്മേനെയും കാണും പകരം ആത്മാവിന്റെ അച്ഛനെ നമ്മൾ ദർശിക്കുന്ന വഴി. അപ്പൊ നമ്മളെങ്ങനെയാണോ നമ്മുടെ അച്ഛനെ കാണുന്നത് ഇതുപോലെ ഒരു ഫിസിക്കൽ ബോഡിയിൽ നമ്മൾ കാണുന്നത്, അപ്പൊ തീർച്ചയായിട്ടും ആത്മാവിന്റെ അച്ഛൻ എങ്ങനെയായിരിക്കണം? ഈശ്വരൻ ആത്മ എങ്ങനെ പ്രകാശ നക്ഷത്രം, അതുപോലെ ഈശ്വരനൊരു പ്രകാശ നക്ഷത്രമാണ്, ഗുണങ്ങളുടെ സാഗരമാണെന്ന് മാത്രം. ആ സാഗരവുമായിരിക്കുന്നതായിട്ടുള്ള റിലേഷൻ, അതാണ് ആത്മപരമാത്മബന്ധം. പക്ഷെ എങ്ങനെ നമ്മൾ കോണ്ടാക്ട് ചെയ്യണം ഈശ്വരനായിട്ട്? ഇങ്ങനെ നമുക്ക് സംസാരിക്കാൻ ശബ്ദോർജ്ജമൊക്കെ, കാണാനായിട്ട് പ്രകാശോർജ്ജമൊക്കെ, പക്ഷെ ഈശ്വരനുമായി സംസാരിക്കണമെങ്കിൽ സങ്കല്പത്തിന്റെ ഊർജ്ജം ആവശ്യമാണ്. സങ്കല്പത്തിന്റെ ഭാഷയില് ഭഗവാനുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ, അതിന്റെ പേരാണ് രാജയോഗം. അപ്പൊ ഞാൻ എന്റെ സങ്കല്പത്തിലൂടെ ഞാൻ ആത്മാന്നുള്ള കോൺഷ്യസ്ലി ഇരുന്നുകൊണ്ട് ആ ബോധമണ്ഡലത്തിനെ ആത്മതലത്തിലേക്ക് ഉയർത്തിക്കൊണ്ട് പരമാത്മാവുമായിട്ടുള്ള എന്റെ ബുദ്ധി മുഖാന്തരമുള്ളതായിട്ടുള്ള ബന്ധം സ്ഥാപിക്കുക. രാജയോഗത്തിന്റെ അഭ്യാസം
ഇത്രയും പറഞ്ഞപ്പോ എനിക്ക് തോന്നുന്നു ഈ രാജയോഗം, അതായത് ഇപ്പൊ നമ്മൾ പറഞ്ഞ ഈ മനോഭാവത്തിലുള്ള മാറ്റം, ആ ദേഹബോധത്തിൽ നിന്ന് ആത്മബോധത്തിലേക്കുള്ള ഈ മാറ്റം, ഇത് തീർച്ചയായും വളരെയധികം ചർച്ച ചെയ്യപ്പെടേണ്ട ഒന്നാണ്. ഇതിന്റെ ആഴങ്ങളിലേക്ക് തീർച്ചയായും നമുക്ക് എത്തുകയും വേണം. നമുക്ക് സ്ട്രെസ് മാനേജ്മെന്റിലേക്ക് തന്നെ വരുമ്പോൾ നമ്മൾ കാരണങ്ങളെ കുറിച്ച് സംസാരിച്ചപ്പോൾ നേരത്തെ പറയുകയുണ്ടായ പരീക്ഷ ജീവിതത്തിൽ നമ്മളെ അടുത്ത തലത്തിലേക്ക് എത്തിക്കുകയാണ് എന്ന മനോഭാവമുണ്ടെങ്കിൽ നമുക്ക് പ്രശ്നമുണ്ടാവുന്നില്ല. യഥാർത്ഥത്തിൽ നമ്മുടെ പരീക്ഷകൾ, നമ്മുടെ യുവ സമൂഹം മുഴുവൻ തന്നെ പരീക്ഷ എന്ന പരീക്ഷണത്തെ പേടിച്ചുകൊണ്ടിരിക്കുകയാണ്. 38% വിദ്യാർത്ഥികൾ എല്ലാ വർഷത്തിലും പരീക്ഷ എന്ന ഭയം കാരണം ആത്മഹത്യ ചെയ്യേണ്ടി വരും. 38%. ഇത് ലോകമൊട്ടാകെയുള്ള കണക്കാണ്. ഇത്രയും ഭയാനകമായ ഒരു സ്ഥിതി വിശേഷം എങ്ങനെ ഉണ്ടാവുന്നു? പരീക്ഷ എന്തുകൊണ്ട് ഇത്ര പേടിപ്പെടുത്തുന്നു?
പരീക്ഷ അവരെ മുന്നിൽ ഒരു രാക്ഷസനായിട്ട് ചുറ്റുമുള്ളവര് ഉണ്ടാക്കി വെക്കാൻ ഒരു രൂപം. എനിക്ക് പലപ്പോഴും തോന്നാറുള്ള സത്യമാണ്, കുട്ടി പഠിക്കുന്ന സമയത്ത് അവന് പഠനം ഒരു ഇൻട്രസ്റ്റിംഗ് മാറ്റർ ആക്കി മാറ്റാൻ ആരും ശ്രദ്ധിക്കാറില്ല. പഠിപ്പ് ഒരു പണിയാക്കി മാറ്റും. പഠിച്ചിട്ട് കളിച്ചാൽ മതി. പഠനം ഒരു കളിയാണ്. പഠനത്തിന് കളിയാക്കി മാറ്റാൻ ആരും സഹായിക്കില്ല. പകരം പറയും പഠിച്ചിട്ട് കളിച്ചാൽ മതി. ഇതോടെ കുട്ടിയുടെ മനസ്സിൽ ആദ്യ പാഠം ഉറപ്പിച്ചു, പഠനം പ്രയാസപ്പെട്ടതാണ്, കളി എനിക്ക് ആസ്വദിക്കാനുള്ളതാണ്.
നമ്മൾ പറയാറുണ്ട് കഷ്ടപ്പെട്ടാൽ പിന്നെ പോയിട്ട് സുഖമായിട്ട് കളിക്കാമല്ലോ.
അവള് ആദ്യം പഠിക്കേ പിന്നെ കളിക്ക. അപ്പൊ ഓട്ടോമാറ്റിക് ആയിട്ട് കുട്ടിക്ക് രണ്ട് ഫയലായി, കളി എനിക്ക് ആസ്വദിക്കാനുള്ളത്, പഠനം എനിക്ക് കഷ്ടപ്പെടാനുള്ളത്. ഇത് നിങ്ങൾ അറിയാതെ കുട്ടിയുടെ മനസ്സിൽ ഒരു ഭയം ഡെവലപ്പ് ചെയ്യാണ്. ഓരോ സ്റ്റാൻഡേർഡും പറയുമ്പോൾ നോക്കിയോളൂ. 10ാം ക്ലാസ് ആകുമ്പോഴേക്ക് എല്ലാരും പറയണേക്കാം, 10ാം ക്ലാസ് ആയി, ഇത് നിർത്തിക്കോ, ഇനി അതിന് പോരുത്, 10ാം ക്ലാസ് ആയി, ഇനി പോരുത്, 10ാം ക്ലാസ് ആയി. റിസൾട്ട് എന്ത് സംഭവിക്കുന്നു? അവന്റെ മനസ്സിലെ പരീക്ഷ എന്നത് എന്തോ ഒരു വസ്തുവാണ് എന്ന് വിചാരം വന്നപ്പോ അതുവരെ അവൻ പരീക്ഷ എഴുതിയിട്ടുണ്ടാവും. പക്ഷെ ഇങ്ങനെയുള്ള ഒരു പ്രത്യേകിച്ച് ഘട്ടങ്ങൾ വരുമ്പോഴൊക്കെ അതൊരു വലിയ എന്തോ സാധനമാണെന്നും അതിന് ഞാൻ അതിജീവിക്കാൻ ഒരുപാട് പാടുപെടണമെന്നും അത് അതിജീവിച്ച് കഴിഞ്ഞു കഴിഞ്ഞില്ലെങ്കിൽ ഞാൻ സദാ കാലത്തേക്ക് എന്റെ ലൈഫ് ഇനി ഇല്ല എന്നൊക്കെയുള്ള ഒരു വിചാരങ്ങള് അവരുടെ ഉപബോധ മനസ്സിൽ വളർത്തിയെടുക്കുകയാണ്. തിരിച്ച് നമ്മൾ തുടക്കം തൊട്ട് പാരന്റ്സും ടീച്ചേഴ്സും ചെയ്യുന്ന ഒരു ഡ്യൂട്ടിയാണത്. പഠിച്ചു കഴിഞ്ഞിട്ട് കളിക്കലല്ല, പഠനമാണ് യഥാർത്ഥമായിരുന്ന കളി. ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ആസ്വദിച്ച് പഠിക്കാൻ പറ്റിയ അതിനേക്കാൾ ഏറെ കളിക്കാനുള്ള മറ്റൊന്ന് ഇല്ലേ ഇല്ല. കളിക്കണമെങ്കിലും പഠിക്കണമല്ലോ, കളിയും പഠിക്കണമല്ലോ, അതാരും പറയാറില്ലല്ലോ. അതുകൊണ്ട് പഠനം ഒരു കളിയാണെന്നൊരു ബോധ്യം ഉണ്ടാക്കി കൊടുക്കണം നമുക്ക്. എന്നാൽ ഇങ്ങനെ ഒരു അവസ്ഥ ഇല്ലേ ഇല്ലാതാക്കി മാറ്റാവുന്നതേ.
അതിനോടൊപ്പം തന്നെ എനിക്ക് തോന്നുന്നു ഇപ്പൊ പഠനം തീർച്ചയായും പരമ പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ്. വിദ്യാഭ്യാസത്തിന് മുമ്പത്തേക്കാളും കൂടുതൽ നമ്മൾ പ്രാധാന്യം കൊടുക്കുകയും ചെയ്യുന്നു. സ്കൂളുകളുടെയും കോളേജുകളുടെയും യൂണിവേഴ്സിറ്റികളുടെയും എണ്ണം കൂടിക്കൊണ്ടിരിക്കുന്നു. എന്നാൽ ഇവിടെ പഠിക്കാൻ താല്പര്യമില്ലാത്ത അല്ലെങ്കിൽ പഠിക്കാൻ കഴിവില്ലാത്ത കുട്ടികൾ മറ്റു മേഖലകളിലേക്ക് അവരുടെ അഭിരുചിയെ തിരിച്ചുവിടാൻ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? കാരണം സാധാരണ കേട്ടുവരുന്നത് വേറെ എന്ത് കഴിവുണ്ടെങ്കിലും ഇപ്പൊ പഠിച്ചാൽ മതി, വേറെ എവിടേക്കും അവരെ തിരിയാനോ അല്ലെങ്കിൽ തിരിച്ചുവിടാനോ ഉള്ള ധൈര്യം പോലും പാരന്റ്സിന് അധികം കാണുന്നില്ല. ഇത് പല കുട്ടികൾക്കും എനിക്ക് നേരിട്ട് അറിയാവുന്ന ധാരാളം പേരുണ്ട്. അവർക്ക് അവർ പോകാൻ താല്പര്യമുള്ള മേഖലകളിലേക്ക് പോകാൻ അവർ സമ്മതിക്കാറില്ല. അങ്ങനെ ഒരു ഒരു അവസ്ഥാവിശേഷം നിലനിൽക്കുന്നില്ലേ
സമൂഹത്തില്? ഇതിനൊക്കെ ഒറ്റ ഒരു പോംവഴിയുണ്ടെങ്കിൽ യഥാർത്ഥമായിട്ടുള്ള പഠനത്തെ കുറിച്ചൊരു ബോധ്യം ഉണ്ടാക്കിയെടുത്താൽ മതി. അത് നമ്മൾ ഒരു ബോധവൽക്കരണമായിക്കൊണ്ട് തന്നെ നമ്മുടെ സമൂഹത്തിൽ ചെയ്യേണ്ട അവശ്യം ചെയ്തിരിക്കുന്ന ഒരു കാര്യമായിട്ട് എനിക്ക് പലപ്പോഴും ഫീൽ ചെയ്യാറുണ്ട്. കാരണം എന്തുകൊണ്ടാന്ന് വെച്ചാൽ പഠനം എന്ന് വെച്ചാൽ സിലബസ് സ്റ്റഡി, അതിന് മാത്രം പഠനം എന്ന് പറയുന്നു. അതേസമയം തന്നെ മറ്റെന്തൊരു കാര്യത്തിൽ പഠിക്കുന്നത് പഠിപ്പല്ലെന്ന് മാനിക്കുന്നു. അതുകൊണ്ട് പഠനം എന്നുള്ളത് ഒരു മനുഷ്യന്റെ ഉള്ളിലെ കലയെ ജീവിതത്തിൽ കൊണ്ടുവന്നുകൊണ്ട് അതിലൂടെ അവൻ വിജയം കൈവരിക്കുന്നതാണ് പഠനം എന്നൊരു തരത്തിലേക്ക് നമ്മുടെ സമൂഹത്തിൽ ഓൾ ടുഗദർ ചേഞ്ച് നമ്മൾ കൊണ്ടുവരണം. അതിനെന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ഏതൊരു കാര്യം തുടങ്ങുന്ന ഒരാൾ നിന്നായിരിക്കണം. പതുക്കെ പതുക്കെ അത് എല്ലാവരിലും എത്തും. അതുപോലെ നമ്മളൊരു ചെറിയ ഉദ്യമം എല്ലാവർക്കും ഈ സന്ദേശം കൊടുക്കാൻ പറ്റിയാൽ എല്ലാവരും ഇത് എത്ര പേര് ഉൾക്കൊള്ളുന്നുണ്ടോ ചെയ്യുന്നുണ്ടോ അതിനുവേണ്ടി ഒരു നമ്മളിന്നും ആവുന്ന രീതിയിലുള്ള മാക്സിമം ഒരു എഫേർട്ട് എടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും പതുക്കെ പതുക്കെ ഇന്നല്ലെങ്കിൽ നാളെ അത് എത്തിച്ചേരും, യഥാർത്ഥ പഠനത്തിലേക്ക് എത്തിച്ചേരും.
തീർച്ചയായും ഈ അഭിരുചി ഓരോ വ്യക്തിയുടെ ഉള്ളിലുള്ള അഭിരുചി പിന്തുടരാൻ പറ്റാതെ വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു ദുരന്തം തീർച്ചയായിട്ടും അത് ഒരു വലിയ
കഷ്ടമാണ്. കാരണം പേഴ്സണാലിറ്റി ക്രൈസിസ് അവിടെ വരികയാണ്. കാരണം അവൻ ആഗ്രഹിക്കുന്ന ഒന്ന് അവന ഒന്നാണ്, പക്ഷെ അവിടെ നിന്ന് അവൻ വേറെ വഴിക്ക് മാറിപ്പോവുകയാണ്. അതുകൊണ്ട് ആ രീതിയിൽ വളർത്തേണ്ടത് ഓരോ പാരന്റ്സിന് ആദ്യം, എനിക്ക് തോന്നുന്നു ഇതെല്ലാം ആദ്യം നമ്മൾ പഠിപ്പിക്കേണ്ടത് കുട്ടികളെയല്ല പാരന്റ്സിനെയാണ്. പാരന്റ്സ് തയ്യാറാവുകയാണെങ്കിൽ കുട്ടികൾക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് ചാൻസ് കിട്ടേ. അവർ പാവം വലിച്ചിഴക്കപ്പെടുന്നവരാണ് പുരുഷനാളില്. അതുകൊണ്ട് പാരന്റ്സിന് ആദ്യം ട്രെയിനിങ് കൊടുക്കണം. തീർച്ചയായിട്ടും നമുക്ക് ചേഞ്ച് കൊണ്ടുവരാൻ പറ്റും.
ഇന്ന് വളരെയധികം ആഴമേറിയ കാര്യങ്ങളെ കുറിച്ച് നമ്മൾ പഠിച്ചു. കാരണങ്ങൾ യഥാർത്ഥത്തിൽ കാരണങ്ങളല്ല, അവയ്ക്ക് നിവാരണം കണ്ടെത്താൻ കഴിയും. ആ നിവാരണം നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കി. ഇന്നത്തെ ഈ എപ്പിസോഡിൽ ഇത്രയും സമയം ഞങ്ങളോടൊപ്പം ചെലവഴിച്ചതിനും ഇത്രയും മനോഹരമായ ഉൾക്കാഴ്ചകൾ പകർന്നു നൽകിയതിനും പ്രേക്ഷകരുടെ ഭാഗത്ത് നിന്നും നമ്മളെല്ലാവരുടെയും ഭാഗത്ത് നിന്നും ഹൃദയം നിറഞ്ഞ നന്ദി. ജീവിതത്തിൽ മുന്നേറുമ്പോൾ പരീക്ഷകൾ തീർച്ചയായും ഉണ്ടാകും. എന്നാൽ ഇന്ന് നമ്മൾ പഠിച്ച ഏറ്റവും മനോഹരമായ കാര്യം പരീക്ഷകൾ പരീക്ഷകളല്ല, അടുത്ത തലത്തിലേക്ക് നമ്മെ എത്തിക്കുന്ന, അടുത്ത ലെവലിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്ന വാതിലുകളാണ്. അവയെ അങ്ങനെ തന്നെ കാണണം. ആ വാതിലിലൂടെ കടക്കാൻ നാം തയ്യാറാവണം. അപ്പോഴാണ് നാം വളരുന്നത്. ജീവിതത്തിൽ ഇത്തരം മനോഭാവങ്ങൾ നമ്മൾ വളർത്തിയെടുക്കണം. വളരെ മനോഹരമായ മറ്റൊരു കാര്യം കൂടി നാം ഇന്ന് പഠിച്ചു. ജീവിതത്തിൽ മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയ ഉൾക്കാഴ്ച ഉള്ളിൽ നിന്ന് പുറത്തേക്കുള്ള വളർച്ച, ദേഹബോധത്തിൽ നിന്ന് ആത്മബോധത്തിലേക്കുള്ള വളർച്ച, അതിന് ധ്യാനത്തിന്റെ പരിശീലനം എങ്ങനെ സഹായിക്കും, ഇതും നമ്മൾ മനസ്സിലാക്കി. പിരിമുറുക്കത്തെക്കുറിച്ചുള്ള ഈ ചർച്ച നമ്മൾ അവസാനിപ്പിക്കുന്നില്ല, ഇനിയും ഇത് തുടരും. നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ തീർച്ചയായും അറിയിക്കണം. ഇന്നത്തെ ഈ എപ്പിസോഡിൽ ഞങ്ങളോടൊപ്പം പങ്കെടുത്തതിന് ഹൃദയം നിറഞ്ഞ നന്ദി. നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ അറിയിക്കാനുള്ള വിലാസം